إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أسبك الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം ഉള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. അതിൽ വലിയ ശിർക്കിനെ സംബന്ധിച്ചും ചെറിയ ശിർക്കിനെ സംബന്ധിച്ചും വലിയ ശിർക്കും ചെറിയ ശിർക്കും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ സംസാരിച്ചു. ഇനി ഇൻഷാ അല്ലാ വലിയ ശിർക്കിലെ തന്നെ വ്യത്യസ്തമായ ഇനങ്ങൾ, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, മുർത്തദ്ദും കാഫിറുമായി പോകുന്ന, മുശ്രിക്കാകുന്ന, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ നമ്മൾ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ്, ആ രൂപത്തിലുള്ള അശ്ശിർക്കുൽ അക്ബർ, അതിന്റെ വ്യത്യസ്തമായ വകഭേദങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉലൂഹിയത്തിൽ അള്ളാഹുവാണ് ആരാധനക്കർഹൻ. ആരാധനകളുടെ ഏത് ഇനങ്ങളും അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും തിരിച്ചുവിടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്, അത് അശ്ശിർക്കു ഫിൽ ഉലൂഹിയ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള ശിർക്കാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനയുടെ വിഷയത്തിൽ, ആരാധനയുടെ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ സംഭവിക്കുന്ന, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കാണ് ശിർക്കു ദഅവ, പ്രാർത്ഥനയിലെ ശിർക്ക്, അല്ലെങ്കിൽ അശ്ശിർക്കു ഫി ദഅവ, പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്ന ശിർക്ക്. ധാരാളമായി മുസ്ലിം ഉമ്മത്തിൽ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പ്രാർത്ഥിക്കുമ്പോഴുള്ള ആദാബുകളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ പ്രാർത്ഥനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രാർത്ഥനയിൽ വരുന്ന ശിർക്കിനെ സംബന്ധിച്ചും ഇൻഷാ അല്ലാ അടുത്ത ഖുതുബകളിൽ വിശദീകരിക്കും. എന്താണ് പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ മനുഷ്യന്മാർ ഏതൊക്കെ രൂപത്തിലാണുള്ളത്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ദുആഇന്റെ വിഷയത്തിൽ ആളുകൾ മൂന്ന് തരക്കാരാണ്, മൂന്ന് രൂപത്തിലാണ് ആളുകൾ ഉള്ളത്. പ്രാർത്ഥനയോടുള്ള മനുഷ്യന്റെ സമീപനം മൂന്ന് രൂപത്തിലാണ്, മൂന്ന് വിഭാഗം ആളുകളാണ് ആ വിഷയത്തിലുള്ളത്. ഒന്ന്, മല്ലാ യദുള്ളാഹ അസ്ലാ, അവർ അള്ളാഹുവിനോട് തീരെ പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെയില്ല, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്ന പ്രശ്നമേയില്ല. ഫയഖൂനു മുസ്തക്ബിറ, ഇത്തരത്തിലുള്ള ആളുകൾ അഹങ്കാരികളാണ്, അള്ളാഹുവിനോട് തീരെ പ്രാർത്ഥിക്കാതെ ഏത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് സംഭവിച്ചാലും പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെയില്ല. ആരോടും അവർ പ്രാർത്ഥിക്കൂല, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കൂല, അള്ളാഹു അല്ലാത്ത ഒരാളോടും അവർ പ്രാർത്ഥിക്കൂല. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്ന് തന്നെയില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, ഒരാളോടും പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് തീരെ പ്രാർത്ഥിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ചില ആളുകൾ. അതാണ് ഒരു വിഭാഗം, അവർ അഹങ്കാരികളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മയ്യദുള്ളാഹ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും.
പക്ഷേ വലാകിൻ യദ്ഉ മഅഹു ഗൈറഹു, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാഹു അല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കും. ഫയകൂനു മുശ്രിക, അവൻ മുശ്രിക്കാൻ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാൻ, അവർ പല സമയത്തും അല്ലെങ്കിൽ അധിക സമയത്തും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ വലാകിൻ യദ്ഉ മഅഹു ഗൈറഹു, അതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്ത ആളുകളോടും അവർ പ്രാർത്ഥിക്കും. അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നവർ, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ അല്ലാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളോട്, അല്ലാഹുവിന് പുറമെ പല ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോടും, അല്ലാഹു അല്ലാത്ത ആളുകളോടും അവർ പ്രാർത്ഥിക്കും. അവരുടെ സങ്കടങ്ങൾ പറയും, അവരുടെ പ്രയാസങ്ങൾ പറയും അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോട്. അവർ പ്രവാചകന്മാരാകട്ടെ, അവർ മലക്കുകളാകട്ടെ, അവർ ഔലിയാക്കന്മാരാകട്ടെ, എത്ര വലിയ ആളുകളാണെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി തീരും. അങ്ങനെയുള്ള മറ്റൊരു വിഭാഗം ആളുകൾ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും, അല്ലാഹുവിന് പുറമെ മറ്റ് സൃഷ്ടികളോടും പ്രാർത്ഥിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലാഹുവിനോട് മാത്രമേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ, അവരുടെ ദുആ അല്ലാഹുവിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. എന്ത് പ്രയാസങ്ങളുണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, അവർ അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അല്ലാഹുവിനോട് മാത്രമേ പറയുകയുള്ളൂ. അവർ ചോദിക്കുക അല്ലാഹുവിനോട് മാത്രമാണ്, അവർ പ്രാർത്ഥിക്കുക അല്ലാഹുവോട് മാത്രമാണ്. ഫഹാദാ ഹുവൽ മുവഹ്ഹിദ്, അവനാണ് മുവഹ്ഹിദ്, അവനാണ് തൗഹീദ് ഉള്ളവൻ. അവർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും അവർ പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. അവരുടെ പ്രാർത്ഥനകൾ ഏത് സമയത്തും അല്ലാഹുവിനോട് മാത്രം. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇങ്ങനെയാണ് മനുഷ്യന്മാർ പ്രാർത്ഥനയുടെ വിഷയത്തിലുള്ളത്, മൂന്ന് വിഭാഗം ആളുകൾ. ഇവിടെ ഈ മൂന്ന് വിഭാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അഹങ്കാരം നടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പ്രാർത്ഥനയ്ക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള ഫളായിലുകളെ സംബന്ധിച്ചും ഇന്ന് ഖുത്ബയിലൂടെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകളും പ്രാധാന്യവും വിശുദ്ധ ഇസ്ലാം പ്രാർത്ഥന എന്ന് പറയുന്ന മഹത്തായ ഇബാദത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ, ഏതാനും ചില കാര്യങ്ങൾ വിശദീകരിക്കാം. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാം പ്രാർത്ഥനയ്ക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം, പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന നടത്തുന്ന ആളുകൾ നമ്മളത് മനസ്സിലാക്കണം. ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഫളൽ, ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടത് ചെയ്യുമ്പോൾ അതിനൊന്നുകൂടി ഖുശൂ ഉണ്ടാകും, അതിനൊന്നുകൂടി ഭയഭക്തി ഉണ്ടാകും, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മൾക്കൊരു ആവേശമുണ്ടാകും. ഫളായിലുകൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളും പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വല്ലാത്ത താല്പര്യവും ആവേശവും ഉണ്ടാകും. എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ? സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ വചനം, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ മൂന്ന് പ്രത്യേകതകൾ, പ്രാർത്ഥനയുടെ മൂന്ന് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും, നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ ആ കൽപ്പന സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹുവിനോട് അല്ലാഹ കൽപ്പിച്ച കാര്യം സ്വീകരിക്കലാണ്. അതൊരു പ്രത്യേകതയാണ്. അദ്ദുആഉ ത്വാഅത്തുൻ ലില്ലാഹി വംതിസാലുൻ ലിഅംരിഹി എന്നാണ്. അല്ലാഹ കൽപ്പിച്ച കാര്യം സ്വീകരിക്കുക, അല്ല ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ്. അല്ലാഹ പറഞ്ഞിട്ടുണ്ട് എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസി, അല്ലാഹ പറഞ്ഞതാണല്ലോ എന്നോട് പ്രാർത്ഥിക്കണം എന്ന നിലക്ക് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് സൽക്കർമ്മമാണ്, അല്ലാഹുവിനോടുള്ള അനുസരണയാണ്. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അല്ലാഹു തആല ഉദ്ഊനി എന്ന് പറഞ്ഞത് കൽപ്പനയാണ്, ഫിഅലുൽ അംറാണ്, കൽപ്പനയുടെ ഫിഅലുൽ അംറിന്റെ സീഗയിലാണ് അല്ലാഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കണം, കൽപ്പനയാണ്. അൽ അംറു യദുല്ലു അലൽ വുജൂബ്, കൽപ്പന പൊതുവെ അത് വുജൂബിനെയാണ് അറിയിക്കുന്നത്. അല്ല എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിച്ച് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ഇബാദത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധന തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത, പ്രാർത്ഥന ഒരു ഇബാദത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അഅലമുൽ ഇബാദ അദ്ദുആ, പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ് എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല അല്ലാഹു തആല ഈ സൂറത്ത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ആർ അഹങ്കാരം നടിച്ചുവോ, അഹങ്കാരം നടിച്ചുകൊണ്ട് അഹങ്കാരികളായിക്കൊണ്ട് ഇബാദത്തിൽ നിന്ന് മാറി നിന്നുവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നരകത്തിൽ നിന്ദ്യനായിക്കൊണ്ട് പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ പ്രാർത്ഥനയിൽ നിന്ന് ഇബാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അഹങ്കാരമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നദ്ദുആ ഇബാദത്തുൻ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. മാത്രമല്ല എന്നാണ് ഇമാം ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥന, റബ്ബിനോടുള്ള പ്രാർത്ഥന ഒഴിവാക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്തിക്ബാറുൻ, അത് അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് അഹങ്കാരമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ ഒരു വശം നീങ്ങിപ്പോകുമെന്നുള്ളതാണ്, അതും അതിന്റെ പ്രത്യേകതയാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല അഹങ്കാരികളുടെ കൂട്ടത്തിൽ പറഞ്ഞത് ഇബാദത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനെന്നാണ്. അപ്പോ ആ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കും, ദുആയിലൂടെ സാധിക്കും എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകതയാണ് സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ വചനം. അള്ളാഹു തആല നമ്മളെ പരിഗണിക്കുന്നത് അള്ളാഹുവിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. എന്റെ രക്ഷിതാവ് നിങ്ങളെ എന്ത് പരിഗണന വെക്കാനാണ്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ. നമ്മെ അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ്. അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നതും നമ്മെ ശ്രദ്ധിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ്. നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾ എന്ത് പരിഗണന വെക്കാനാണെന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 77-ാമത്തെ വചനം, സൂറത്തുൽ ഫുർഖാനത്തിലെ അവസാനത്തെ വചനത്തിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മെ അള്ളാഹു പരിഗണിക്കുന്നതും ശ്രദ്ധിക്കുന്നതും അവന് ദുആ ചെയ്യുന്നതു മൂലമാണ്. ദുആ എന്നുള്ളത് അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാനുള്ള കാരണമാണ് എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ഹദീസുകളിലും ധാരാളം ഈ വിഷയം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയായിക്കൊണ്ട്, റസൂലുള്ള പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, ലൈസ ശൈഉൻ, ഒന്നുമില്ല അക്റമ അലല്ലാഹ് മിന ദുആ, പ്രാർത്ഥനയേക്കാൾ അല്ലാഹുവിന് ആദരണീയമായ അക്റമായ കറാമത്തുള്ള ആദരണീയമായ ഒന്നുമില്ല പ്രാർത്ഥനയേക്കാൾ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരണീയമായ കാര്യമാണ്, അന്തസ്സുള്ള പ്രതാപമുള്ള കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. അതിനേക്കാൾ പ്രാർത്ഥനയേക്കാൾ അന്തസ്സുള്ള ആദരണീയമായ പ്രതാപമുള്ള മറ്റൊന്നുമില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അക്റമായ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരണീയമായ, ഏറ്റവും പ്രതാപമുള്ള, ഏറ്റവും അന്തസ്സുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രത്യേകതയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രാർത്ഥിക്കാത്തവനോട് അല്ലാഹു തആല കോപിക്കും. അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹുവിന് കോപമാണ്, ദേഷ്യമാണ്. മല്ലം യസ്അലില്ലാഹ യഗളബ് അലൈഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മല്ലം യസ്അലില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിൽ, യഗളബ് അലൈഹി, അല്ലാഹു അവനോട് കോപിക്കും, അല്ലാഹു അവനോട് വെറുപ്പ് വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള ചോദ്യം ഉപേക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അതതിന്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകൂല, കോപം ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് ചോദിക്കുന്നത് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക, അള്ളാഹുവിനോട് പ്രയാസങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വെറുപ്പാണ്, ദേഷ്യമാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ലബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ യഗ്ലബു, അവൻ കോപിക്കും. ഇൻ തറക്ത സുആലഹു, അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നീ നിർത്തിയാൽ, ഉപേക്ഷിച്ചാൽ അള്ളാഹു നിന്നോട് കോപിക്കും. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല, മനുഷ്യന്മാരോട് അധികം ചോദിച്ചാൽ മനുഷ്യന്മാർക്ക് വെറുപ്പാണ്. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ലബു, മനുഷ്യനാണെങ്കിലും അവനോട് ചോദിക്കപ്പെട്ടാൽ അവൻ ദേഷ്യപ്പെടും. മനുഷ്യനോട് ഒരു പ്രാവശ്യം ചോദിച്ചാൽ പ്രശ്നമുണ്ടാകില്ല, നിരന്തരം ചോദിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് വെറുപ്പായിരിക്കും. പക്ഷെ അള്ളാഹുക്ക് നിരന്തരം ചോദിക്കുന്നതാണ് ഇഷ്ടം. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് ഇത് കൊണ്ട, അല്ലെങ്കിൽ ദുനിയാവിൽ കൊണ്ട, അതുപോലെ ആഖിറത്തിൽ എനിക്ക് നൽകണമെന്നൊക്കെ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കോപം കിട്ടാനുള്ള കാരണം. റസൂലുള്ള പറഞ്ഞല്ലോ, ഈ മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഒഴിവാക്കിയാൽ, നിർത്തിയാൽ, അള്ളാഹു തആല അവനോട് കോപിക്കും എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയായി, അജസുന്നാസി മൻ അജസ അനി ദുആ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അശക്തൻ എന്ന് പറഞ്ഞാൽ, ശക്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ, ദുആയിൽ നിന്ന് അശക്തനായവനാണ്, പ്രാർത്ഥിക്കാത്തവനാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ തീരെ ശക്തിയില്ലാത്തവൻ, അശക്തനായിട്ടുള്ളവൻ ആരാണ്? മൻ അജസ അനി ദുആ, പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവൻ, അള്ളാഹുവിനോട് തീരെ പ്രാർത്ഥിക്കാത്തവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അശക്തൻ, കഴിവില്ലാത്തവൻ, ശക്തിയില്ലാത്തവൻ എന്ന് റസൂലുള്ള പറഞ്ഞു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വഅബ്ഖലുന്നാസി മൻ ബഖില ബിസ്സലാം, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആരാ? സലാം പറയാത്തവനാണ്. മൻ ബഖില ബിസ്സലാം, ആളുകളെ കണ്ടാൽ സലാം പറയില്ല, അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞ ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ പ്രാർത്ഥിക്കാത്തവൻ, പ്രാർത്ഥനയിൽ നിന്ന് അശക്തനായവൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയില്ലാത്തവനാണ്, അശക്തനാണ് എന്നുള്ളതും പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ്. നമ്മൾ ധാരാളമായി പ്രാർത്ഥിച്ചാൽ അജിസിൽ നിന്ന്, അശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അജസുന്നാസ് എന്നാണ് പറഞ്ഞത്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അശക്തൻ എന്നാണ് പ്രാർത്ഥിക്കാത്തവനെ സംബന്ധിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് അശക്തനായവനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ധാരാളമായി പ്രാർത്ഥിക്കുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പ്രവാചകന്മാരുടെ ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്. അംബിയാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അമ്പിയാക്കന്മാരായ ആളുകൾ, അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. വയദ്ഊനന റഗബൻ വറഹബ വകാനു ലന ഖാശിഊൻ, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ? അങ്ങേയറ്റത്തെ പേടിയോടുകൂടി, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി, പ്രതീക്ഷയോടും ആഗ്രഹത്തോടും, അതുപോലെ തന്നെ പേടിയോടും ഭയത്തോടും കൂടി നമ്മളോട് പ്രാർത്ഥിക്കുന്നവരാണ്. വഖാനു ലന ഖാശിഊൻ, അവർ നമ്മളോട് ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. എന്നോട് അല്ല പറയണം, എന്നോട് ഭയഭക്തിയുള്ളവരാണ്, എന്നെ പേടിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ, അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ എന്നും പറഞ്ഞു. സത്യവിശ്വാസിയുടെ ഒരു ഗുണമാണ് അവർ നന്മയിൽ മുന്നേറുന്നവരാണ്, ധാരാളമായി അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി പേടിയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. നരകത്തിൽ നിന്നുള്ള പേടി, അതുപോലെ തന്നെ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹം, ആ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ ഗുണമായി പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ ഗുണമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. ഈ ആയത്തിൽ വന്നിട്ടുള്ള ഇന്നഹും കാനു യുസാരിഊന ബിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുന്നേറുന്നവരാണ്, വേഗത കാണിക്കുന്നവരാണ് എന്നുള്ള ഭാഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിലവിലുള്ളത് ദുൽഹിജ്ജ ഒന്നിലാണ്. ഈ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ ഒന്ന് മുതലുള്ള ദുൽഹിജ്ജ പത്ത് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹു തആല സൃഷ്ടികൾക്ക് ഫളായി അവന്റെ ഔദാര്യമായി അവന്റെ വലിയ അനുഗ്രഹമായി ചില മൗസിമുകളെ ചില സീസണുകളെ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. പ്രവർത്തിക്കാനും കൂടുതൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാനും ചില കാലങ്ങൾ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട സമയമാണ് ഈ പത്ത് ദിവസം. ധാരാളം ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് ഈ പത്ത് ദിവസം. അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ദിവസത്തെ കർമ്മങ്ങളാണ്. ഈ പത്ത് ദിവസത്തെ കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. ഈ പത്ത് ദിവസത്തിൽ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. മാത്രമല്ല അറഫ നോമ്പിലെ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന വേളയിൽ നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത് യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ കാരണമാകുന്ന സൗമു യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് ഈ പത്ത് ദിവസത്തിലാണ്. ഹജ്ജിന്റെ ദിവസമാണ് ഈ പത്ത് ദിവസത്തിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ഒന്നിക്കുന്ന പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളിലെ പ്രധാനപ്പെട്ട നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ പത്ത് ദിവസം. വേറൊരു ദിവസത്തിലും പ്രധാനപ്പെട്ട നാല് ഇബാദത്തുകൾ, ഹജ്ജ്, സക്കാത്ത്, നോമ്പ്, അതുപോലെ തന്നെ നമസ്കാരം ഒന്നിക്കുന്ന മറ്റൊരു ദിവസം ഉണ്ടാകൂല. ഹജ്ജ് ഏത് ദിവസം കിട്ടൂല. ഈ ഹജ്ജിന്റെ കാലം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലാണല്ലോ. അപ്പോ ധാരാളമായി കർമ്മം ചെയ്യാൻ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള താബിഈകളായ ആളുകൾ എത്രത്തോളം അമൽ ചെയ്തിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ധാരാളം കർമ്മം ചെയ്യേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ ദുൽഹിജ്ജ. ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസം അമ്പിയാക്കന്മാർ അങ്ങനെയായിരുന്നു, അവർ നന്മയിൽ മുന്നേറുന്നവരാണ്. നമ്മൾ ധാരാളമായി അമൽ ചെയ്യേണ്ട സമയമാണ് ഈ സമയം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന നിലക്ക് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട, ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളതും. അത് അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധാരാളമായി സൽക്കർമ്മം ചെയ്യുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.